ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒന്നാമത്തെ സ്കന്ധം, മൂന്നാമത്തെ അധ്യായത്തിലെ പ്രഥമ ശ്ലോകമാണ് ചർച്ച ചെയ്തത്. ആദ്യത്തെ അധ്യായത്തിൽ ശൗനകാദി ഋഷികളുടെ നേതൃത്വത്തിലുള്ള ഋഷിമാർ സൂത ഗോസ്വാമിയടുത്ത് 6 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരം അവിടെ ലഭിച്ചു. ഓരോരോ അധ്യായം കഴിയുന്തോറും ഈ 6 ചോദ്യങ്ങൾക്കായിട്ടുള്ള ഉത്തരം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, എല്ലാവിധ വൈദിക ശാസ്ത്രങ്ങളുടെയും അന്തിമ ലക്ഷ്യം എന്താണ് എന്നതായിരുന്നു ചോദ്യം. അത് ഭക്തിയാണെന്ന് നമ്മൾ പഠിച്ചു. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സവേ പുംസാം പരോ ധർമ്മവും, അത് ഭഗവാനോടുള്ള പ്രേമം ജനിപ്പിക്കുക, അതാണ് എന്ന് നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അത് സത്വഗുണത്തിലുള്ള ജീവാത്മാക്കളെ തിരിച്ച് ഭഗവത്ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇനി നാലാമത്തെ ചോദ്യം, ഭഗവാന്റെ പുരുഷാവതാരങ്ങൾ എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ്, അത് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ലീലാ അവതാരങ്ങളെക്കുറിച്ചുള്ള ചോദ്യം, എങ്ങനെയാണ് ഭഗവാന്റെ ലീലകളാടുന്നത്. അതിനുശേഷം ആറാമത്തെ ചോദ്യം, ഈ കലിയുഗത്തിൽ, ഇത്രയും ഘോരമായിട്ടുള്ള കലിയുഗം നടക്കുമ്പോൾ ധർമ്മം ആരെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ 6 ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ശ്രീമദ് ഭാഗവതം വിശദീകരിച്ച് പോകുന്നത്. അന്നേരം ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു ഫ്ലോ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ ശ്ലോകവും ആ ശ്ലോകവും ഓരോ അധ്യായം തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലാകത്തില്ല, അതിനുവേണ്ടിയാണ്. അന്നേരം ഇന്നലത്തെ ശ്ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്തു ഭഗവാന്റെ പ്രഥമ പുരുഷ അവതാരമായിട്ടുള്ള കാരണോദകശായ വിഷ്ണു. പലപ്പോഴും നമ്മൾ ഭഗവാൻ കൃഷ്ണനെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു തെറ്റിദ്ധാരണയെക്കുറിച്ച് നമ്മൾ അത് ക്ലാരിഫൈ ചെയ്തിരുന്നു. ജയദേവ കവികൾ അഷ്ടപദി എഴുതുന്നതിനൊപ്പം തന്നെ ദശാവതാര സ്തോത്രം എഴുതിയിരുന്നു. അതിൽ ഭഗവാന്റെ പ്രധാനപ്പെട്ട 10 അവതാരങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നു. അതിൽ കൃഷ്ണൻ അവതാരമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കൃഷ്ണൻ 10 അവതാരങ്ങൾ എന്തായാലും ഒരാളാണല്ലോ എന്ന് വിചാരിച്ച് ഊഹാഭാവം കൊണ്ട് ഉള്ള ഒരു തെറ്റിദ്ധാരണ വഴിയാണ് കൃഷ്ണനെ അവതാരമായിട്ട് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ എല്ലാവിധ അവതാരങ്ങളുടെ ഉത്ഭവസ്ഥാനമാണ്. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ ശ്ലോകത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് വ്യാസദേവ മഹർഷി പറയുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി ഇതേ അധ്യായത്തിൽ തന്നെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നും പറയുന്ന ഒരു ശ്ലോകം വരുന്നുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തമാണ്. ഇനി കൃഷ്ണനും വിഷ്ണുവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യക്തി ഓഫീസിലിരിക്കുമ്പോൾ വീട്ടിലില്ല, വീട്ടിലിരിക്കുമ്പോൾ ഓഫീസിലില്ല. ഓഫീസിലുള്ള വ്യക്തി തന്നെയാണ് വീട്ടിലിരിക്കുന്നതും, വീട്ടിലിരിക്കുന്ന വ്യക്തി തന്നെയാണ് ഓഫീസിലും പോകുന്നത്. പക്ഷേ ഭഗവാന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഭഗവാൻ ഒരേ സമയത്ത് വീട്ടിലിരിക്കാനും പറ്റും, ഒരേ സമയത്ത് ഓഫീസിലിരിക്കാനും പറ്റും. ഭഗവാൻ സ്വന്തം ധാമമാകുന്ന ഗോലോക വൃന്ദാവനത്തിലിരിക്കുമ്പോൾ അത് ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ ലോകത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടി വിഷ്ണുരൂപം ധരിക്കുന്നു. അസംഖ്യം വിഷ്ണുരൂപങ്ങളിലൂടെയാണ് ഭഗവാൻ ഈ ലോകത്തെ പരിപാലനം ചെയ്യുന്നത്. ഭഗവാന്റെ ഒരു ഒഫീഷ്യൽ മൂഡാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഭഗവാന്റെ സ്വന്തം വീട്ടിലിരിക്കുന്ന ഒരു ആനന്ദത്തിൻ്റെ ഒരു മൂഡിലിരിക്കുന്ന രൂപം, ബാക്കി എല്ലാവരും ആനന്ദത്തിൻ്റെ മൂഡിലാണ്, പക്ഷെ വിഷ്ണുവിന് കൂടുതലും ഒഫീഷ്യൽ മൂഡാണ്. ഒരു ഐശ്വര്യഭാവത്തിലാണ് വിഷ്ണു ഇരിക്കുന്നത്. ഭഗവാൻ ഇരിക്കുന്നത് മാധുര്യഭാവത്തിലുമാണ്. ഭഗവാൻ എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓടക്കുള്ളിൽ മൂതി കൂട്ടുകാരുമിട്ട് കളിച്ച് ആ ഒരു ഭാവത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ഇരിക്കുന്നത്. വീട്ടിലിരിക്കുമ്പോൾ കൃഷ്ണനും ഓഫീസിൽ പോകുമ്പോൾ വിഷ്ണുവാണ്. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. പക്ഷെ രണ്ടുപേരും ഒരേ ആൾ തന്നെയാണ്. ഭഗവാൻ അസംഖ്യം വിഷ്ണു രൂപങ്ങൾ എടുത്താണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്നത്. ഭഗവാൻ ആദി പുരുഷനാണ് കൃഷ്ണൻ. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഓണർ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വയം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെയധികം പവർഫുൾ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തുള്ള വ്യക്തികളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഭഗവാന്റെ വിസ്തരണങ്ങളാണ് എല്ലാവിധ വിഷ്ണു രൂപങ്ങളും. ഇത് ശ്രീമദ് ഭാഗവതം നല്ലതുപോലെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അധികം പേരും ഭാഗവതത്തിൽ താല്പര്യമുള്ള വ്യക്തികൾ കൂടുതലും ശ്ലോകം പഠിക്കുന്നതിൽ മാത്രം സമയം കണ്ടെത്തും. പക്ഷെ അതിൻ്റെ അർത്ഥം പഠിക്കാനുള്ള ഒരു പരിശ്രമം നടത്താറില്ല. ഇനി അർത്ഥം പഠിക്കണം എന്ന് പറഞ്ഞ് വായിക്കാൻ നോക്കുമ്പോൾ പലപ്പോഴും ഊഹാപോഹങ്ങൾ കൊണ്ട് തർജ്ജിമ ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ലഭിക്കുന്നത്. ആധികാരികമായിട്ടുള്ള ഭഗവത്ഗീതയോ ഭാഗവതവും വളരെ ദുർലഭമാണ്. ഈ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലെ ഭഗവത്ഗീത ഭാഗവതം എല്ലാവിധ വൈദിക ഗ്രന്ഥങ്ങളും ആധികാരികമാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള എല്ലാവിധ യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള സംസ്കൃത പണ്ഡിതന്മാരെല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിക്കും ഇത് ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഇനി ഒരു ഗ്രന്ഥം ആധികാരികമാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതിന് ഗുരു സാധു ശാസ്ത്രം എന്ന് പറയും. നമ്മുടെ ഗുരു ശിഷ്യ പരമ്പരയിൽ വരുന്ന ഏതൊരു ഗുരുവിൻ്റെയും അവരുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ചു നോക്കുക ഏത് ഗ്രന്ഥമാണ് ആധികാരികമെന്ന്. അവർ സമ്മതിക്കും. അതുകൂടാതെ ഇത് ജീവിതത്തിൽ ആചരിക്കുന്ന സാധുജനങ്ങളോട് ചോദിക്കും. അല്ലാതെ ഒരു വ്യക്തി മാത്രം പറഞ്ഞതുകൊണ്ട് അത് വിശ്വസിക്കണമെന്നില്ല. അതൊരു കമ്മ്യൂണിറ്റിയാണ്. എങ്ങനെയാണോ ഒരു എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കമ്മ്യൂണിറ്റി, എഞ്ചിനീയേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് നിശ്ചയിക്കുന്നത് ഇതായിരിക്കണം സ്റ്റാൻഡേർഡ്സ്, അതേപോലെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട്, കോടിക്കണക്കിന് വർഷങ്ങളായിട്ട്, അസംഖ്യം വർഷങ്ങളായിട്ട് വരുന്ന ആ ഗുരു ശിഷ്യ പരമ്പര ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതെല്ലാം വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഇത് തെറ്റിദ്ധാരണ കൊണ്ട് പല വ്യക്തികളും അത് തെറ്റിദ്ധരിക്കും. പക്ഷേ അവർ നിർഭാഗ്യരാണെന്നല്ലാതെ നമുക്ക് എന്ത് പറയാനാണ്? അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്നലത്തെ ശ്ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് കാരണോദകശായി വിഷ്ണു. പൊതുവേ ലോകത്തിൻ്റെ മുഴുവൻ ഒരു സംശയം, ഒരു ചോദ്യചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സൃഷ്ടി തുടങ്ങിയത് എന്നതാണ്. വലിയ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ ലളിതവും സ്പഷ്ടവുമാണ്. പക്ഷേ പൊതുവേ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ സിമ്പിളായിട്ട് കിട്ടുന്ന ഉത്തരങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാറില്ല. ഇപ്പോൾ സൃഷ്ടി നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കിയാൽ നമ്മൾ എങ്ങനെയാണ് വരുന്നത്? നമ്മളെല്ലാവരും വന്നത് നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നിന്നാണ്. അന്നേരം ആ ഒരു ഗർഭത്തിൽ നിന്നാണ് അമ്മയുടെ പുക്കുൾ കൊടിയായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. നമ്മുടെ ആ വയറ്റിനകത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആഹാരം ലഭിക്കുന്നതും എല്ലാം, നമ്മുടെ ശ്വാസം പോലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വെർഷനാണ് നമ്മുടെ ശരീരവും. അന്നേരം ഈ പ്രപഞ്ചം എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഓരോ പ്രപഞ്ചത്തിലെ എല്ലാ കോർണറിലും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈ ശരീരത്തിൻ്റെ ഒരു ഘടന, ഇതിൻ്റെ ഒരു സെക്ഷൻ, ഇതിൻ്റെ ഓരോ ഇത് വർക്ക് ചെയ്യുന്ന രീതി, ഇത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സൃഷ്ടി എങ്ങനെയാണ് നടന്നിരിക്കുന്നതെന്ന്, എന്നാണ് എല്ലാവിധ വൈദിക ഗ്രന്ഥങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇപ്പം നമ്മുടെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ പരമാത്മാവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ സൃഷ്ടി എങ്ങനെ നടന്നു എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഈ ശരീരം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നെങ്കിലും നമ്മളൊന്ന് അന്വേഷിക്കണം. ഇപ്പോൾ സൃഷ്ടി തുടങ്ങുമ്പോൾ തന്നെ ഒരു കുട്ടി ജനിക്കുന്നത് അമ്മയുടെ ഗർഭത്തിൽ നിന്നാണ്. അച്ഛൻ ആ ബീജം അമ്മയുടെ ഗർഭത്തിലേക്ക് കൊടുക്കുന്നു. അവസാനം ആ കുട്ടി അമ്മയുടെ ഗർഭത്തിൽ ആ പുക്കിൾ കൂടിയായിട്ടുള്ള ഒരു ബന്ധം, അതിൽ നിന്നാണ് എല്ലാ സൃഷ്ടിയും തുടങ്ങുന്നത്. അതുതന്നെയല്ലേ നമ്മുടെ ഭാഗവതത്തിലും പറയുന്നത്? അന്നേരം ചിലവർ വിചാരിക്കും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സൃഷ്ടിയെ കോപ്പി ചെയ്തിട്ട് അതും ഭഗവാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അങ്ങനെയല്ല. 5000 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും എഴുതിയിരിക്കുന്നത്. ശ്രീമദ് ഭാഗവത്തിൽ കപിലമുനി ദേവഹൂതി ദേവിക്ക്, കപിലമുനി എന്ന് പറയുന്ന ഭഗവാന്റെ തന്നെ അവതാരമാണ്, അദ്ദേഹം പറയുന്നു ഒരു അമ്മയുടെ ഗർഭത്തിൽ ഒരു കുട്ടി എങ്ങനെയാണ് ചെറിയൊരു ബീജമായിട്ട് വരുന്നതും ആ കുട്ടി എങ്ങനെയാണ് വളരുന്നതും അകത്തിരുന്ന് ഓരോ മാസം കഴിയുമ്പോഴും ഓരോരോ വളർച്ച എങ്ങനെയൊക്കെ സംഭവിക്കുന്നു അതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇപ്പോഴാണ് പിന്നെയും നമുക്ക് മോഡേൺ സയൻസ് അനുസരിച്ച് പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. ആദ്യത്തെ മാസം എന്ത് നടക്കുന്നു, രണ്ടാമത്തെ മാസം ഒരു ഗർഭത്തിൽ എന്ത് നടക്കുക, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ. അതിൻ്റെ അർത്ഥം 5000 വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയതാണോ? അല്ല, അതിൽ നിന്നും പഴക്കമുണ്ട്, കോടിക്കണക്കിന് വർഷം. സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിൻ്റെ അധീനതയിലല്ല, അത് അതിനും അപ്പുറത്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റേസ് നടക്കുമ്പോൾ എത്ര ടൈം കൊണ്ട് അവർ റേസ് ഫിനിഷ് ചെയ്തു എന്നറിയാൻ വേണ്ടി ഒരു ടൈമർ ഓൺ ചെയ്യും, കൗണ്ട് ഡൗൺ ടൈമർ. ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യും. ഓൺ ചെയ്തതിന് ശേഷം ഫിനിഷ് ആകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? അതിന് മുമ്പേ സമയം ഇല്ല എന്നാണോ? ഓൺ ചെയ്തതിനൊരു സമയമുണ്ട്, ഓഫ് ചെയ്തതിനൊരു സമയമുണ്ട്. അന്നേരം സൃഷ്ടി തുടങ്ങുമ്പോൾ മുതലാണ് കാലം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം അതിനു മുമ്പേ കാലം ഇല്ല എന്നാണോ? അല്ല. ബ്രഹ്മദേവൻ, ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, ബ്രഹ്മദേവൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ എല്ലായിടത്തും അന്ധകാരമാണ്, ഒന്നുമില്ല ചുറ്റും, സൃഷ്ടി തുടങ്ങിയിട്ടില്ല. അന്നേരം സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ ഭഗവാനുണ്ട്. നാരായണനുണ്ട്. നാരായണ പര എന്ന് ശങ്കരാചാര്യർ പറയുന്ന കാര്യമാണ്. സൃഷ്ടിക്ക് മുമ്പേയും നാരായണനുണ്ട്, സൃഷ്ടി ചെയ്യുമ്പോഴും നാരായണനുണ്ട്, സൃഷ്ടിക്ക് ശേഷവും നാരായണനുണ്ട്. ഇതാണ് പരമമായിട്ടുള്ള സത്യം. അന്നേരം ഇന്നത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. അന്നേരം ഇതേ ഒരു ബന്ധമാണ് എങ്ങനെയാണോ ഒരു വയറ്റിനകത്ത് ഗർഭത്തിൽ ഒരു കുഞ്ഞ്, ആ ഒരു വയറ്റിനകത്ത് അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുമ്പോൾ ആ ഒരു അമ്മയുടെ ആ പൊക്കിൽ കൂടിയായിട്ടുള്ളൊരു ബന്ധമില്ലേ, അതേമാതിരിയാണ് ഈ സൃഷ്ടിയിൽ നമ്മുടെയും ബന്ധം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, മമേ വാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഒരു അമ്മയായിട്ടുള്ള എന്താണ് ബന്ധം, അതേപോലെയാണ് നമുക്ക് ഭഗവാനുമായിട്ടുള്ളൊരു ബന്ധം. പക്ഷെ അതേ അമ്മയെ നമ്മൾ തിരസ്കരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പക്ഷെ ഇന്ന് നടക്കുന്നതാണ്. പക്ഷേ നമ്മൾ എത്ര ഇതെൻ്റെ അമ്മയല്ല, ഇതെൻ്റെ അച്ഛനല്ല എന്ന് പറഞ്ഞാലും അമ്മയും അച്ഛനുമായിട്ടുള്ള ബന്ധം എപ്പോഴെങ്കിലും മാറുമോ? അതൊരിക്കലും മാറത്തില്ല. എന്നെങ്കിലും ഒരിക്കൽ ആ കുഞ്ഞ് തിരിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തും. എത്ര നിരീശ്വരവാദം പറഞ്ഞാലും, എത്ര നമ്മൾ പറഞ്ഞാലും കൃഷ്ണനല്ല ഭഗവാൻ, ഇതല്ല ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞാലും സത്യം സത്യമല്ലേ? ആ കുഞ്ഞിന് എന്തായാലും ആ ഒരു എന്തൊക്കെ അമ്മയ്ക്കെതിരെ കുറ്റം പറഞ്ഞാലും ആ ശരീരം വരുന്നത് അമ്മയുടെ ഒരു ഭാഗമായിട്ടാണ്. അതേപോലെ തന്നെയാണ് ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധം. പക്ഷെ എങ്ങനെയാണോ അമ്മ എല്ലാം സഹിക്കുന്നത്, അതേപോലെ ഭഗവാൻ കൃഷ്ണൻ എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് ഈ സൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹമെന്നാണ് പറയുന്നത്. ആ ഒരു സ്നേഹത്തെ 1 കോടി സമയം 1 കോടി പ്രാവശ്യം ഗുണനം ചെയ്താലും ഭഗവാന് നമ്മളോടുള്ള സ്നേഹത്തിന് തുല്യമാകത്തില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനോട് എന്തുമാത്രം സ്നേഹമുണ്ടോ അതിനെക്കാട്ടിയും എത്രയോ എത്രയോ ഇരട്ടി സ്നേഹമാണ് ഒരു നമ്മുടെ ഭഗവാന് ഈ എല്ലാവിധ ജീവജാലങ്ങളോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് അദ്ദേഹം സ്വധാമത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ഇറങ്ങി വരുന്നത് ഈ താഴോട്ട്. പക്ഷെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ എന്താണ്, അവജാനന്തി മാം മൂഢാം, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അച്ഛനാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ അത്രയ്ക്ക് നിർഭാഗ്യരായിട്ടുള്ള ജീവാത്മാക്കളാണ് നമ്മളെല്ലാവരും. അന്നേരം ക്രമേണ ക്രമേണ നമ്മൾ നമ്മുടെ ബോധത്തെ ഉണർത്താൻ ശ്രമിക്കണം. അതാണ് ഭഗവത്ഗീത, ഭാഗവതം എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അന്നേരം സൃഷ്ടി എങ്ങനെ തുടങ്ങി, വളരെ ലളിതമാണ്. പക്ഷേ നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ കോൾഡ് സയൻസ്, സയൻസിൻ്റെ പേരിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എന്തു പറയുന്നത് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. യഥാർത്ഥ സയൻറ്റിസ്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂട്ടൻ അങ്ങനെയുള്ള വലിയ വലിയ ഫേമസ് സയൻറ്റിസ്റ്റ്, ഒരിക്കൽ അദ്ദേഹമാണല്ലോ നമ്മുടെ എല്ലാവിധ ഗ്രാവിറ്റി മുതലുള്ള ഒരു വലിയൊരു വിപ്ലവം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഐൻസ്റ്റൈൻ്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് മുമ്പേ ഗുരുത്വാകർഷണം ഇല്ലായിരുന്നോ? അതിനു മുമ്പേയും ഗുരുത്വാകർഷണമുണ്ട്. ഐൻസ്റ്റൈൻ ഈ പ്രപഞ്ചത്തിൽ എല്ലാവിധ സയൻറ്റിസ്റ്റുകാരും ഈ പ്രപഞ്ചം ചലിക്കുന്ന നിയമങ്ങളെ, ഇതാ ഇങ്ങനെ ഒരു നിയമം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന വ്യക്തികളാണ് സയൻറ്റിസ്റ്റ്, അല്ലാതെ നിയമത്തെ ഉണ്ടാക്കിയ വ്യക്തികളല്ല. നിയമത്തെ ഉണ്ടാക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരനാണ് ഈ നിയമത്തെ ഉണ്ടാക്കുന്നതും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം ചലിക്കുന്നതും. അന്നേരം ആരാണ് വലുത്? സയൻറ്റിസ്റ്റാണോ വലുത്, അതോ ആ നിയമത്തെ ഉണ്ടാക്കിയ ഈശ്വരനാണോ വലുത്? നമ്മൾ ഒരു വൃക്ഷം തന്നെ നോക്കിക്കഴിഞ്ഞാൽ വെറും ഒരു ചെറിയ ബീജമാണ് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ നടുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം ഒഴിച്ചു കൊടുക്കും, വളം ഇട്ട് കൊടുക്കും. പക്ഷെ അതെങ്ങനെയാണ് വലിയ മിറാക്കുലസ് ആയിട്ട് അത് വളരുന്നതും, അതിൽ നിന്നും ഇനിയും എത്രയോ എത്രയോ കായകൾ വരുന്നുണ്ട്, അത് വീണ്ടും അതിനകത്തും ബീജമുണ്ട്, ഇനിയും കോടിക്കണക്കിന് വൃക്ഷങ്ങൾ അതിൽ നിന്ന് വരാനുള്ള ഒരു ക്ഷമത അതിലുണ്ട്. നമുക്കെങ്ങനെയെങ്കിലും അങ്ങനെ ഒരു ടെക്നോളജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിൽ നിന്ന് അടുത്ത മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിൽ നിന്ന് അടുത്ത മൊബൈൽ, അതെപ്പോഴെങ്കിലും നടക്കുമോ? അങ്ങനെ ഒരു ടെക്നോളജി കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക്? ആർക്കും ഫാക്ടറിയിൽ എത്ര ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം ഇൻപുട്സ് വേണം, എന്തുമാത്രം എനർജി കൊടുക്കണം. പക്ഷേ ഒരു ബീജം മണ്ണിൻ്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ പുറകെ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. അതെല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത്? ആരാണ് ചെയ്യുന്നതിൻ്റെ പുറകിലൊക്കെ? ഇത് വെറും ഒരു സിമ്പിൾ സാമാന്യ ബുദ്ധി ഉള്ള ആർക്കും, ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആധുനിക തലമുറയിലുള്ള സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലവർ, യഥാർത്ഥ സയൻറ്റിസ്റ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ അവരുടെ യഥാർത്ഥ സയൻസ് പോലും പ്രോപ്പർലി പഠിക്കുന്നില്ല. അവർ ദൈവത്തിൻ്റെ പേരിൽ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്, പക്ഷെ യഥാർത്ഥ സയൻസ് വെച്ച് ഇപ്പം നമ്മൾ ന്യൂട്ടനോ ഐൻസ്റ്റൈനോ അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാ പേരും ഈശ്വര വിശ്വാസികളാണ്. ഇപ്പം ന്യൂട്ടൺ തന്നെ പറയുന്നുണ്ട്, വലിയൊരു സമുദ്രമാണ് ജ്ഞാനം എന്ന് പറയുന്നത്, ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള നോളജ്. പക്ഷേ അതിൻ്റെ അടുത്ത് തീരത്തൂടെ നടക്കുന്ന ഒരു കൊച്ചു കുട്ടി മാത്രമാണ് ഞാൻ. ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ ശേഖരിക്കുന്ന മാതിരിയുള്ളത് അതേപോലെ ഉള്ളൂ കണ്ടുപിടുത്തങ്ങൾ. യഥാർത്ഥ രത്നങ്ങൾ സമുദ്രത്തിൻ്റെ അടിയിലിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐൻസ്റ്റൈൻ തന്നെ ക്വാണ്ടം ഫിസിക്സൊക്കെ കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഇത് ക്വാണ്ടം ഫിസിക്സ് കൂടുതൽ കൂടുതൽ കണ്ടുപിടിക്കുന്തോറും അതിൻ്റെ ആ ഒരു ഈ പ്രപഞ്ചം ചലിക്കുന്ന ആ ഒരു ഫാക്റ്റ് ഞാൻ കൂടുതൽ കൂടുതൽ മനസ്സിലാകുന്തോറും ഒരുപാട് അത്ഭുതം തോന്നുവാണ് എനിക്കെന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചം ചലിക്കുന്ന രീതി, അതിൻ്റെ ആ ഫങ്ഷനിങ്, നമ്മുടെ ശരീരം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ എവിടെയാണ് കിടക്കുന്നതിൽ നിന്ന് പോലും നമ്മൾ മറന്നുപോകും. പക്ഷേ എത്ര കറക്റ്റാണ് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ആഹാരം കഴിക്കുമ്പോഴും ഇത് അകത്തോട്ട് നമ്മൾ ഇടുന്നു, പക്ഷേ ആഹാരം അകത്ത് പോയിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ഓരോ ആഹാരത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെ ആ ഒരു വിറ്റാമിൻസ് ആയാലും പ്രോട്ടീൻസ് ആയാലും കറക്റ്റായിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ആകുന്നു, ഓരോ ഓർഗൻസിൻ്റെ അവിടെ എങ്ങനെ എത്തുന്നു, ഇതൊന്നും നമ്മൾ അതിനായിട്ടൊന്നും പ്രവർത്തിക്കാറില്ല. ഇതെന്തെങ്കിലും തകരാറ് വരുമ്പോൾ മാത്രം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. പക്ഷെ ആ ഡോക്ടർ എന്താണ് ചെയ്യുന്നത്, മരുന്ന് തരുന്നത് നമ്മുടെ ബോഡിക്കകത്തുള്ള ഫങ്ഷന് കേട് വന്ന് എന്താണ് എന്തുകൊണ്ടത് ഫങ്ഷൻ ചെയ്യുന്നില്ല, അതിനെ സഹായിക്കാൻ വേണ്ടി തരുന്ന മരുന്നാണ്. പക്ഷേ മരുന്ന് തന്നാലും ഇല്ലെങ്കിലും ഫങ്ഷനിങ് നടക്കേണ്ടത് നമ്മുടെ ബോഡിയിലൂടെ തന്നെയാണ്. ബോഡി ഫങ്ഷൻ ആയില്ല എങ്കിൽ മരുന്ന് പ്രവർത്തിക്കത്തില്ല. നമ്മളെപ്പോഴും വിചാരിക്കുന്ന മരുന്നാണ് എല്ലാം, മരുന്നാണ് പ്രവർത്തിക്കുന്നതെന്ന്, പക്ഷേ മരുന്ന് നമ്മുടെ ബോഡിയുടെ ഫങ്ഷനെ സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നാണോ മരുന്ന് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ബോഡി ആകുന്നത്, തീർന്നു, അതോടുകൂടി തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ മെഡിക്കൽ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിൽ എത്തിയാലും അവിടുന്ന് ആൾക്കാർ മരിക്കാറില്ലേ. എന്തുകൊണ്ട്? ഏറ്റവും നല്ല മെഡിസിൻ കൊടുത്താലും അകത്തുനിന്ന് ആ ഒരു മരുന്ന് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു റെസിപ്രോക്കേഷൻ അവിടുന്ന് വന്നില്ല എങ്കിൽ ബോഡി സ്റ്റോപ്പാവും. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, യഥാർത്ഥത്തിൽ സത്യം വളരെ സിമ്പിളാണ്. അതാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. ആരംഭത്തിൽ സൃഷ്ടി തുടങ്ങിയിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ വിസ്തരിച്ച് ബലരാമനായി, ബലരാമനിൽ നിന്ന് പ്രദ്യുമ്ന അനിരുദ്ധ വാസുദേവ സംഘർഷണൻ, സംഘർഷണൻ നിന്ന് രണ്ടാമത്തെ പ്രദ്യുമ്ന അനിരുദ്ധ വാസുദേവ സംഘർഷണൻ, ഈ സംഘർഷണിൽ നിന്നാണ് നാരായണൻ വരുന്നത്, ആ നാരായണിൽ നിന്നാണ് കാരണോദകശായി വിഷ്ണു വരുന്നത്. വളരെ സിമ്പിളാണ്. തുറന്ന മനസ്സോടുകൂടി ആർക്കിത് കേൾക്കാൻ പറ്റുന്നു അവർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ കുട്ടിക്കാലം മുതലേ സ്കൂളിലൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്സൊക്കെ വായിക്കാറുണ്ട്. എന്നാൽ ടെക്സ്റ്റ് ബുക്സിൽ ഓൾറെഡി പല സയൻറ്റിസ്റ്റുകളും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? എല്ലാം അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അത് അതേപോലെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാം. പക്ഷെ അതേപോലെ നമ്മുടെ വൈദിക കാര്യങ്ങളൊക്കെ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിലെല്ലാം വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അത് അതേപോലെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എങ്ങനെ ഗുരു സാധു ശാസ്ത്രം, കാരണം ഇതെന്തുകൊണ്ടാണ് പറയുന്നത്, പലപ്പോഴും വേദങ്ങളുടെ വാക്യങ്ങൾ, ഭാഗവതത്തിൻ്റെ വാക്യങ്ങൾ, ഭഗവത്ഗീതയുടെ വാക്യങ്ങളെല്ലാം വളച്ചൊടിക്കാറുണ്ട് പല ആൾക്കാരും അവരുടേതായിട്ടുള്ള ഒരു മതം പ്രചരിപ്പിക്കാൻ വേണ്ടി. എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല. അത് ഭഗവത്ഗീത ഭാഗവതം വഴി വളച്ചൊടിച്ച് എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ന് ഒരുപാട്. അന്നേരം യഥാരൂപത്തിൽ ഭഗവത്ഗീത ഭാഗവതം അവതരിപ്പിക്കുന്ന അങ്ങനെയുള്ള ഭാഗവതം, അങ്ങനെയുള്ള ഭഗവത്ഗീത നമ്മൾ കേൾക്കുമ്പോൾ സത്യം വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ഏത് ഗ്രന്ഥം എടുത്തു നോക്കിയാലും കൊച്ചുകുട്ടികൾ മുതൽ വയോവൃദ്ധരായവർ പോലും ഈ ധാർമ്മികപരമായിട്ടുള്ള ഒരു കാര്യവും അറിയാത്തവരാണെങ്കിലും, ആദ്യമായിട്ട് ഈ ഒരു ഗ്രന്ഥം കയ്യിലെടുക്കുന്നവരാണെങ്കിലും ഒരു പേജ് വായിച്ചാൽ തന്നെ വളരെ ക്ലിയറാണ് എല്ലാ കാര്യങ്ങളും, അത്രയ്ക്ക് സ്പഷ്ടമാണ്. എന്തുകൊണ്ട്? അത് നമ്മുടെ കഴിവുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ആചാര്യനായ ശ്രീല പ്രഭുപാദ്ജിയുടെ കഴിവ് മാത്രമല്ല അവിടെ പറയുന്നത്, ശ്രീല പ്രഭുപാദ്ജി എടുത്തു പറയുന്നുണ്ട്, കാരണം സത്യം സ്പഷ്ടവും സിമ്പിളുമാണ്. സ്പഷ്ടമായിട്ടും സിമ്പിളായിട്ടും നമ്മൾ സത്യം അവതരിപ്പിക്കുകയാണെങ്കിൽ വേറെ ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഉദാഹരണത്തിന്, നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഒരു വ്യക്തി സംസാരിക്കുന്നു, ഇപ്പുറത്തുനിന്ന് ഒരു വ്യക്തി കേൾക്കുന്നു, ഇടയ്ക്ക് പ്രശ്നമൊന്നുമില്ല, കണക്ഷന് പ്രോബ്ലം ഇല്ലെങ്കിൽ മെസ്സേജ് വളരെ ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ മെസ്സേജ് ക്ലിയർ അല്ല. അതുകൂടാതെ പോസ്റ്റ് ഓഫീസിൽ ഒരു ഒരു ഇന്ന വ്യക്തിക്ക് ഒരു ലെറ്റർ കൊടുക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ വന്നു, അത് പോസ്റ്റ്മാൻ എന്ത് ചെയ്യുന്നു, എവിടെയാണോ ആ പോസ്റ്റ് ലെറ്റർ എത്തിക്കേണ്ടത് ആ അഡ്രസ്സിലേക്ക് ആ ലെറ്റർ എത്തിക്കുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എവിടെ നിന്ന് അത് കിട്ടിയോ എവിടേക്ക് എത്തിക്കണോ അത് എത്തിക്കണോ, അത്രയേ ഉള്ളൂ. അതേപോലെ പരമസത്യം, സൃഷ്ടി എങ്ങനെ തുടങ്ങി, എങ്ങനെ ഈ പരിപാലനം നടക്കുന്നു, എങ്ങനെ സംഹാരം നടക്കുന്നു, ഇതൊക്കെ വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് സ്പഷ്ടതയോടുകൂടി വളരെ തുറന്ന മനസ്സോടുകൂടി നമ്മൾ കേട്ട് അത് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. അന്നേരം അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ശ്ലോകം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഭഗവാന്റെ കീർത്തനം വെച്ച് ആരംഭിക്കാം. കാരണം നമ്മൾ എന്തൊക്കെ പഠിച്ചാലും ഭഗവാന്റെ ഹരിയുടെ കീർത്തനം ആലപിച്ചില്ലെങ്കിൽ, ഭഗവാന്റെ കീർത്തനം നമ്മൾ ഒന്നിച്ച് സങ്കീർത്തനം ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും സാക്ഷാത്കാരം നമുക്ക് ലഭിക്കത്തില്ല. പലപ്പോഴും വ്യക്തികൾ ശാസ്ത്രമെല്ലാം പഠിക്കും, അവർക്കതിൻ്റെ സാക്ഷാത്കാരം ലഭിക്കാറില്ല, എല്ലാം ജ്ഞാനമായിട്ട് തന്നെ ഇരിക്കും, അത് ജീവിതത്തിൽ ആചരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? കാരണം ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല. ഭഗവാന്റെ നാമം ജപിക്കാതെ കലിയുഗത്തിലെ ധർമ്മം പൂർണ്ണമാകത്തില്ല. കലിയുഗത്തിലെ ധർമ്മം തന്നെ തിരുനാമം ജപമാണ്. ആ ജപം ജപിക്കാതെ, ഭഗവാന്റെ നാമം ജപിക്കാതെ വൈദിക ശാസ്ത്രങ്ങളൊന്നും മനസ്സിലാവത്തില്ല. അതെല്ലാം ലോക്കായിട്ട് തന്നെ കിടക്കും. എത്ര സംസ്കൃത പണ്ഡിതനാണെങ്കിലും അതിലെ അന്തിമ സത്തം മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഹരിയുടെ നാമം ജപിക്കാതെ ഒന്നും നടക്കത്തില്ല. ബ്രഹ്മദേവൻ ഹരിയുടെ നാമം ജപിക്കും, ശങ്കരാചാര്യർ ഭജഗോവിന്ദം എന്ന് പറഞ്ഞു, അദ്ദേഹം സ്വയം നാമം ജപിക്കും, മഹാദേവൻ ജപിക്കും, എല്ലാ ദേവീദേവന്മാരും ഭഗവാന്റെ നാമം ജപിക്കും. പുരുഷ സൂക്തം നോക്കിയാലും ഏത് ഭഗവാന്റെ വൈദിക ഗ്രന്ഥങ്ങൾ നോക്കിയാലും അതിൽ ഭഗവാന്റെ നാമമുണ്ട്. ഭഗവാന്റെ നാമം ഇല്ലെങ്കിൽ ആ ജീവൻ പോയി, എല്ലാവിധ വൈദിക ഗ്രന്ഥത്തിലെ ശ്ലോകങ്ങളുടെയും ജീവൻ പോയി ഭഗവാന്റെ നാമം അവിടെ ഇല്ലെങ്കിൽ. നാമം ഒന്നീ ഡയറക്റ്റ് നാമമായിരിക്കും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് നാമമായിരിക്കും. ഇപ്പം പുരുഷ സൂക്തം തുടങ്ങുന്നതന്നെ സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത്, ആയിരം കണക്കിന് കൈകളുണ്ടെന്ന്. ആയിരം എന്ന് പറയുമ്പോൾ ആയിരം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അസംഖ്യമാണെന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പഠിക്കുന്ന അതേ പുരുഷനെ കുറിച്ചാണ്, സഹസ്ര ശീർഷ പുരുഷൻ, അതാണ് ഗർഭോദകശായ വിഷ്ണു. അദ്ദേഹത്തിന് അസംഖ്യം കൈകളും അസംഖ്യം കാലുകളും ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെ? കാരണം അത്രയ്ക്ക് പ്രപഞ്ചം മുഴുവൻ വ്യാപകമായിട്ട് കിടക്കുന്ന അദ്ദേഹത്തിൽ നിന്നാണ് സൃഷ്ടി മുഴുവൻ വരുന്നത്. വിരാട് രൂപൻ, വിരാട രൂപം എന്ന് പറയുന്നത് ആ വിരാട് രൂപം സങ്കല്പ രൂപമാണ്, പക്ഷെ യഥാർത്ഥത്തിൽ ഗർഭോദകശായ വിഷ്ണുവാണ്. കാരണം ഡയറക്റ്റ്ലി ഭഗവാന്റെ രൂപം ഉൾക്കൊള്ളാനുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു മനസ്സ് എല്ലാവർക്കും വരത്തില്ല. അതുകൊണ്ട് ഈ സൃഷ്ടി പ്രപഞ്ചത്തെ മാത്രം കണ്ട് ജീവിക്കുന്ന വ്യക്തികൾ, ഇത് തന്നെ സത്യം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ സൃഷ്ടിയിലൂടെ ഭഗവാനെ കാണൂ എന്നാണ് പറയുന്നത്. കാരണം ഡയറക്റ്റ്ലി അവർക്ക് ഭഗവാന്റെ രൂപം സ്വീകരിക്കാനുള്ള ഒരു ബോധത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. അന്നേരം ഒരു ബിഗിനിങ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ വിരാട് രൂപത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇത് ഭഗവാന്റെ പാതാള ലോകം, ഭഗവാന്റെ തൃപ്പാദമാണ്, ഓരോ മരം വൃക്ഷങ്ങളെല്ലാം ഭഗവാന്റെ രോമമാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എങ്ങനെയായിരിക്കും, ഓ ഇതാണ് ഭഗവാൻ, ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു ധ്യാന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയാണ് വിരാട് രൂപം പറയുന്നത്. ആ വിരാട് രൂപത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗർഭോദകശായ വിഷ്ണുവാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഭഗവാന്റെ കീർത്തനം നമുക്ക് ആരംഭിക്കാം. ജയ രാധ ജയോ കുഞ്ജനിഹരി ജയ രാധമാധവ ജയോ കുഞ്ജനിഹരി ജയ ഗോപീ ജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയോ യശോദാനന്ദ ജയോ ബ്രജ ജനരഞ്ജന ജയോ യശോദാനന്ദന ജയോ ബ്രജ ജനരഞ്ജന ജയോ യമുനാഭിരവന ചായി ജയോ കുഞ്ചദിഹരി ജയോ യമുനാഭിരവന ചായി ജയോ കുഞ്ചദിഹരി ജയ രാധമാധവ ജയോ കുഞ്ചദിഹരി ജയ രാധമാധവ ജയോ കുഞ്ചദിഹരി ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഗോലോകേര പ്രേംധന ഹരിനാമ സങ്കീർത്തന കീ ജയ 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 ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാകൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാകൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇത്രയും ഉണ്ടെങ്കിലും ദൈവം ആരാണെന്ന് എപ്പോഴും കൺഫ്യൂഷനാണ്. ഒരു പുരാണം നോക്കുമ്പോൾ ഇതിൽ ഇതാണ് ഈശ്വരൻ എന്ന് പറയുന്നു, വേറെ പുരാണം നോക്കുമ്പോൾ അതിൽ ഇതാണ് ഈശ്വരൻ എന്ന് പറയുന്നു. അവിടെ ഒരു ഫാനറ്റിക്കൽ അപ്രോച്ചായിട്ട് തോന്നുന്നു. ഇതെല്ലാം എഴുതി രാമായണം ഉണ്ടായിരുന്നു, മഹാഭാരതം ഉണ്ടായിരുന്നു, എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ട്. പക്ഷേ വ്യാസദേവന് മനസ്സിലായി കലിയുഗത്തിലുള്ളവരെ രാമായണം തീർച്ചയായിട്ടും അതിൽ കുറവൊന്നുമില്ല, മഹാഭാരതത്തിലും കുറവൊന്നുമില്ല, ഭഗവത്ഗീതയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും കലിയുഗത്തിൽ കൺഫ്യൂഷനാവും എന്ന് മനസ്സിലായി. ഇവൻ ഈ രാമായണവും മഹാഭാരതവും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ശ്രീമദ് ഭാഗവതം വേണം, വേദങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണമെങ്കിൽ ഭാഗവതം വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് പുരുഷ സൂക്തത്തിൽ സഹസ്ര ശീർഷ പുരുഷ എന്ന് പറയുമ്പോൾ ഇത് ഏത് പുരുഷനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം. ഇത് പറയുന്നത് പുരുഷ സൂക്ത പ്രേയർസ് ഇനി വരും മുന്നോട്ട്, പ്രാർത്ഥന ദേവന്മാർ പുരുഷ സൂക്തം ആലപിക്കുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഗർഭോദകൃഷായ വിഷ്ണുവിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകണമെങ്കിൽ ഭഗവാൻ ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഭഗവാൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിൾ ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണ്, നമുക്കൊരു ദിശയിലേക്ക് പോകണം, ഒരു സ്ഥലത്തേക്ക് പോകണം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെയാണെന്നാണ്. നമ്മൾ എവിടെയാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അടുത്തത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതും അറിഞ്ഞിരിക്കണം എവിടെയാണെന്ന്, അറ്റ്ലീസ്റ്റ് ആ ലൊക്കേഷൻ്റെ പേരെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് റൂട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ കുറഞ്ഞ പക്ഷം ആത്മസാക്ഷാത്കാരത്തിലെങ്കിലും ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ ഭഗവാൻ ആരാണെന്ന് നമുക്ക് ചിന്തിക്കാനെങ്കിലും പറ്റൂ. ആത്മസാക്ഷാത്കാരം പോലും ഇല്ലാതെ ശരീരമല്ല ആത്മാവാണ് എന്ന ഒരു അറിവ് പോലും ഇല്ല, ഒരു അംശം അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനാണ്? പക്ഷെ എല്ലാവരും സ്വയം ആരാണെന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുന്നില്ല, എല്ലാവരും ഈശ്വരനെക്കുറിച്ച് ഈശ്വരനുണ്ട് ഈശ്വരനില്ല എന്നുള്ളൊരു തർക്കത്തിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട്? അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊണ്ടുവരണം, അതിനുവേണ്ടിയാണ്. അതിലൊന്നും നമ്മൾ വഴിതെറ്റി പോകരുത്. നമ്മൾ ആരാണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈശ്വരൻ ആരാണെന്നുള്ളൊരു തുടക്കം തുടങ്ങും. ഇതാണ് നമുക്ക് തുടങ്ങാൻ പോകുന്നത്. ഇന്നത്തെ ശ്രീമദ് ഭാഗവത്തിൽ ഇന്നത്തെ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകമാണ്, മൂന്നാമത്തെ അധ്യായത്തിൽ നിന്ന്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ നമസ്കാരം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. അഷ്ടപ്രായുഷോപദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവദത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഇന്നത്തെ ശ്ലോകത്തിലെ പ്രധാനപ്പെട്ട സംസ്കൃത പദങ്ങൾ നമുക്ക് നോക്കാം. യസ്യ ആരുടെ അംബസി ജലത്തിൽ ശയാനസ്യ ശയിച്ചുകൊണ്ട് യോഗനിദ്രാം യോഗനിദ്രയിൽ വിതന്വഥ വിതന്വഥ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നു. നാഭി അതായത് ഭഗവാന്റെ നാഭി ഹൃദ സരസ്സിനു ബാഹ്യമായ തടാകത്തിനു വെളിയിലായ അംബുജാൽ അംബുജത്തിൽ നിന്നും ആസീത് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മ ജീവാത്മാക്കളുടെ പിതാമഹൻ, വിശ്വ വിശ്വപ്രപഞ്ചം, സൃജാം എഞ്ചിനീയർമാർ. ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മൾ പലപ്പോഴും സൃഷ്ടിയിൽ ഒരു പ്ലാനിങ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടി, നമ്മൾ ഒരു സിറ്റി പ്ലാൻ ചെയ്യുമ്പോൾ എന്തുമാത്രം പ്ലാനിങ് ആണ് ഒരു കോർപ്പറേഷനിലെ ആ ഒരു ഒരു ഇൻചാർജ്, അവിടുത്തെ ആ ഒരു കോർപ്പറേഷൻ എത്ര പ്ലാനിങ്ങോടുകൂടിയാണ് ഒരു സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ടൗൺഷിപ്പ് തുടങ്ങണമെങ്കിൽ ഇത്ര ഡിസ്റ്റൻസിൽ ഒരു വീട്, ഇത്ര കഴിയുമ്പോൾ ഒരു വില്ല, ഫ്ലാറ്റ് സിസ്റ്റം, എല്ലാം ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് നടക്കുന്നത്. അന്നേരം നമ്മളെക്കാട്ടിയും എത്രയോ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ദേവന്മാർ അവരൊരു പ്ലാനിങ്ങും ഇല്ലാതെ ആയിരിക്കും സൃഷ്ടിയെ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ 14 ലോകങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആണോ എന്ന് വിചാരിക്കും. പക്ഷെ തീർച്ചയായിട്ടുമാണ്. നമ്മൾ തന്നെ ഒരു വീട് കെട്ടുമ്പോൾ എന്തുമാത്രം പ്ലാനിങ്ങോട് കൂടിയാണ്, ഇത് ബെഡ്റൂം ആയിരിക്കണം, ഇത് കിച്ചൺ ആയിരിക്കണം, ഇത് പൂജാമുറി ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ദേവന്മാർ ഈ സൃഷ്ടിയെ രചിക്കുന്ന സമയത്ത്, ബ്രഹ്മദേവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ അവിടെ ഒരു പ്ലാനിങ് ഇല്ല എന്ന് വിചാരിക്കുന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമുക്ക് ആ പ്ലാൻ കാണാൻ പറ്റുന്നില്ല, അത് നമ്മൾ കാണേണ്ട ആവശ്യമില്ല, കാരണം അതിനുള്ള ആക്സസ് നമുക്കില്ല. കാരണം കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ആ ഒരു സൃഷ്ടി പൂർണ്ണമായിട്ടും കാണാൻ പറ്റൂ. അതിനെക്കുറിച്ച് 5-ാമത്തെ സ്കന്ധത്തിൽ എങ്ങനെയാണ് ജംബൂദ്വീപം നിൽക്കുന്നത്, ആ ജംബൂദ്വീപത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത് ഭാരതവർഷത്തിലെ ഭാരതഖണ്ഡം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അന്നേരമാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ വളരെ തുച്ഛമാണ് ഭഗവാന്റെ മുമ്പിൽ. ഈശ്വരൻ വലുതാണ് അല്ലെങ്കിൽ ഈശ്വരൻ ഗ്രേറ്റ് ആണ് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഗ്രേറ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ആ ഈശ്വരനുള്ള വിശ്വാസം നമുക്ക് വരത്തില്ല. നമ്മളെപ്പോഴും ഈശ്വരൻ്റെ അടുത്ത് ഇന്നത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പരാതി പരിഭവമൊക്കെ പറയും. പക്ഷെ ഭഗവാന്റെ ഒരു സ്ഥാനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ തോന്നത്തില്ല. ഭഗവാന്റെ നാമം ജപിച്ച് അദ്ദേഹത്തിൻ്റെ കീർത്തിയും പാടി ജീവിക്കാൻ മാത്രമേ നമുക്ക് തോന്നൂ. അന്നേരം നമ്മൾ പൊതുവെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ആധുനിക യുഗത്തിൽ മാത്രമല്ല, ബ്രഹ്മദേവൻ തന്നെ വലിയൊരു എഞ്ചിനീയറാണ്. ഇങ്ങനൊരു സിവിൽ എഞ്ചിനീയറിനെ ഈ ലോകം കണ്ടിട്ടില്ല. എല്ലാ സൃഷ്ടിയുടെയും തുടക്കം അദ്ദേഹത്തിൽ നിന്നാണ്. പക്ഷെ അതിൻ്റെ പ്ലാനും അതിൻ്റെ ഓണറും ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. എന്നാൽ ഇത് പറയുന്നു, പഥി യജമാനൻ, എഞ്ചിനീയർ ബ്രഹ്മദേവനും യജമാനൻ ആരാണ്? ഭഗവാനുമാണ്. ഇതിലെ ശ്ലോകം നമുക്ക് വായിക്കാം. യസ്യാംബസി ശയാനസ്യ യോഗനിദ്രാം വിതന്വത നാഭിഹൃദാംബുജ ഭാസി ബ്രഹ്മവിശ്വസൃജാം പതി. വിവർത്തനം ഭാരത ശിവപ്രഭുപാജി എന്താണ് പറയുന്നത് നോക്കാം. പുരുഷാവതാരത്തിൻ്റെ ഒരു ഭാഗം പ്രപഞ്ചസാഗരത്തിൽ ശയിക്കുന്നു. പുരുഷാവതാരം ശരീരത്തിലെ നാഭിസരസിൽ നിന്നും ഒരു താമരത്തണ്ട് പൊന്തി വരികയും ആ തണ്ടിൻ്റെ അഗ്രത്ത് വിടർന്ന ദിവ്യമായ താമരപ്പൂവിൽ സർവശക്തികളുടെയും അധിപനായ വിശ്വസൃഷ്ടാവായ പത്മസംഭവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭാവാർത്ഥം, പ്രഥമ പുരുഷാവതാരം കാരണോദകശായ വിഷ്ണുവാണ്. അദ്ദേഹത്തിൻ്റെ രോമകൂപങ്ങളിൽ നിന്നും അസംഖ്യം പ്രപഞ്ചങ്ങൾ ഉദ്ഭൂതമാകുന്നു. ഓരോ പ്രപഞ്ചത്തിലും ഗർഭോദകശായ വിഷ്ണു പുരുഷാവതാരമായി പ്രവേശിക്കുന്നു. സ്വശരീര ജലത്താൽ സമൃദ്ധമായ അർദ്ധപ്രപഞ്ചത്തിനുള്ളിൽ അദ്ദേഹം ഗർഭോദകശായ വിഷ്ണു ശയിക്കുന്നു. അപ്രകാരം ശയിക്കുന്ന ഗർഭോദകശായ വിഷ്ണുവിൻ്റെ നാഭിസരസിൽ നിന്നും ബഹിർഗമിക്കുന്ന താമരത്തണ്ടിൻ്റെ അഗ്രത്ത് വിടർന്ന് മനോഹരമായ ദിവ്യാംബുജമുണ്ടാകും. അഖില ജീവാത്മാക്കളുടെയും സൃഷ്ടികർത്താവും പിതാവും പ്രപഞ്ചവിന്യാസ രൂപകൽപ്പനയിലും നിർമ്മാണകർമ്മത്തിലും ഏർപ്പെട്ടിരിക്കുന്നവനും സർവദേവന്മാരുടെയും അധിപനുമായ ബ്രഹ്മദേവൻ്റെ ജന്മസ്ഥാനമാണ് ഈ ദിവ്യപത്മം. നമ്മളെല്ലാവരും സൃഷ്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് ഈ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. താമരത്തണ്ടിനുള്ളിൽ പൂർണാധികാരമുള്ള ഗ്രഹസമുച്ചയങ്ങളുടെ 14 വിഭജനങ്ങളുണ്ട്. അതിൽ ലൗകികാസക്ത ഗ്രഹങ്ങൾ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവയ്ക്കുപരിയായി മറ്റു ശ്രേഷ്ഠ പ്രപഞ്ച സമൂഹങ്ങളും അത്യുന്നതമായ വിധാനത്തെ ബ്രഹ്മലോകം അഥവാ സത്യലോകം എന്ന് വിളിക്കുന്നു. സാംസ്കാരിക ആസക്ത ഗ്രഹസമൂഹങ്ങൾക്ക് താഴെ അസുരന്മാരും അതേപോലുള്ള സാംസ്കാരിക ജീവാത്മാക്കൾ നിവസിക്കുന്ന 7 നീചഗ്രഹസമൂഹങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഗർഭോദകശായ വിഷ്ണുവിൻ്റെ വിസ്തരണമാണ് അഖില ജീവാത്മാക്കളുടെയും പരമാത്മാവായ ക്ഷീരോദകശായ വിഷ്ണു. അദ്ദേഹത്തെ ഹരി എന്ന് അഭിസംബോധന ചെയ്യുന്നു. പ്രപഞ്ചത്തിലെ സമസ്ത അവതാരങ്ങളും ഹരിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. അന്നേരം ഹരിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാൻ ഉപരി ലോകങ്ങളിൽ നിന്നും ഉയർന്ന ധാമത്തിൽ നിന്ന് പ്രവേശിക്കുന്ന ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കുന്നത് പരമാത്മാവിലൂടെയാണ്. അന്നേരം പരമാത്മാവിലൂടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാൻ ഇതിനു മുമ്പേ ഇല്ല. അവിടെയാണ് തെറ്റുപറ്റുന്നത്. ഭഗവാൻ ഈ ഹരിയിലൂടെയാണ്, ഈ ഭഗവാൻ വിഷ്ണുവിലൂടെയാണ് ഇവിടെ ഇറങ്ങി വരുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം അതിനു മുമ്പേ ഭഗവാൻ ഇല്ല, അതിനപ്പുറത്ത് ഭഗവാൻ ഇല്ല എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ടു പേരും ഇവിടെ തന്നെ ഉണ്ട്. ഭഗവാൻ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ കൃഷ്ണനും ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിഷ്ണുവാണ്. അന്നേരം അതേ വിഷ്ണു തന്നെയാണ്. അതായത് ഭഗവാൻ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോഴും ഈ ഒരു ഭഗവാന്റെ വിഷ്ണു രൂപത്തിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലനം ചെയ്യാനും ആ അവതാര ഉദ്ദേശം നടത്താൻ വേണ്ടിയും ഭഗവാൻ എത്രത്തോളം ശക്തി ഇവിടെ പ്രകടിപ്പിക്കുന്നോ അതിൽ നിന്നും കൂടുതൽ ശക്തി പ്രകടിപ്പിക്കേണ്ട ഒരു ആവശ്യകത വരുമ്പോൾ, അതിനനുസരിച്ചുള്ള അവതാരം വരുമ്പോൾ, ആ അവതാരം ഈ പ്രപഞ്ചത്തിലേക്ക് എൻട്രി ചെയ്യുന്നത് വിഷ്ണു രൂപത്തിലൂടെയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം വിഷ്ണു രൂപ അൾട്ടിമേറ്റ് ആണ് എന്നല്ല. വിഷ്ണു രൂപത്തിനും അപ്പുറത്ത് ഭഗവാനുണ്ട്. ഭഗവാനിൽ നിന്ന് വിസ്തരിക്കുന്ന രൂപങ്ങളാണ് വിഷ്ണു രൂപങ്ങൾ. ആ വിഷ്ണു രൂപവും കൃഷ്ണനുമായിട്ട് വ്യത്യാസമില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. കാരണം ഇത് നമുക്ക് അത് സ്വീകരിച്ചേ പറ്റൂ. ഭാഗവത്തിൽ എങ്ങനെ പറയുന്നു അതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഭീഷ്മർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു ഇദ്ദേഹം തന്നെയാണ് കാരണജലത്തിൽ ശയിക്കുന്നവൻ എന്ന് പറയുന്നുണ്ട്. അന്നേരം സൃഷ്ടി തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് ആധ്യാത്മിക ലോകത്തിൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് വൈകുണ്ഠത്തിൽ തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൈകുണ്ഠത്തിലാണ് എന്നുള്ളൊരു ബോധത്തിലല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മായാലോകം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു സിറ്റിക്കകത്ത് തന്നെയാണ് ജയിലും വരുന്നത്. അത് സിറ്റിയുടെ ഭാഗമാണ്. പക്ഷേ ജയിലിനകത്തുള്ള നിയമങ്ങൾ സിറ്റിയുടെ നിയമങ്ങൾ പോലെയല്ല. സിറ്റിയുടെ നിയമത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ ജയിലിനകത്തുള്ള നിയമങ്ങൾ. ജയിൽ വാസം ഒരു വേറൊരു ലോകം തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് സിറ്റിക്കകത്ത് തന്നെയാണ് എന്നാണ് ശ്രീല പ്രഭുപാദ്ജി പറയുന്നത്. അതേപോലെ തന്നെ അന്നേരം ഈ ആധ്യാത്മിക ലോകത്തിൽ ഒരു വിരജാനദി കഴിയുമ്പോൾ ഒരു ഒരു മൂലയ്ക്കായിട്ട് ഈ മഹത്തത്വം, മഹത്തത്വം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ശക്തി, ബഹിരംഗ ശക്തി, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള എല്ലാവിധ മൂലകങ്ങളും ഭഗവാനിൽ നിന്ന് പുറത്തു വരുന്നു. അതിനുശേഷം ഭഗവാൻ ഒന്ന് നോക്കുന്ന സമയത്ത് ഭഗവാന്റെ നോട്ടത്തിലൂടെ ഈ സൃഷ്ടിക്കകത്ത് പ്രവേശിക്കാനുള്ള ജീവാത്മാക്കളെല്ലാം അതിലേക്ക് പ്രവേശിക്കുകയും ഇതിന് ആക്ടിവേറ്റ് ആകുകയും ചെയ്യുകയാണ്. അന്നേരമാണ് ഈ പ്രപഞ്ചം ചലിക്കാൻ തുടങ്ങുന്നത്. അതാണ് ശ്രീല പ്രഭുപാദ്ജി മുന്നോട്ട് ഈ ഭാവാർത്ഥത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ സൃഷ്ടിക്ക് സ്വയം നടത്താനുള്ള ഒരു കഴിവും സൃഷ്ടിക്ക് ഇല്ല. പ്രകൃതി തനിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ഭഗവാൻ പ്രവേശിക്കുമ്പോൾ മാത്രമേ അതിന് ചലനം സംഭവിക്കുകയുള്ളൂ. ഭഗവാന്റെ അംശമായിട്ടുള്ള ആത്മാവ് ഇതിൽ സന്നിവേശിക്കപ്പെടുമ്പോൾ മാത്രമേ ഇതിന് ചലനമുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ഈ ശരീരത്തിന് പിന്നെ ഒരു വിലയില്ല. അന്നേരം നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ കാരണമാണ് ഈ പ്രപഞ്ചം ചലിക്കുന്നത്. അല്ല, പരമാത്മാവ് ഈ ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മളും ഉപേക്ഷിക്കുന്നു. അതാണ് സത്യം. കർമ്മമനുസരിച്ച് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ, ഈ ഒരു ശരീരത്തിൽ നിൽക്കാനുള്ള കാലാവധി കഴിയുമ്പോൾ പരമാത്മാവ് ഈ ശരീരം വിടും, നമ്മളെയും കൊണ്ടുപോകും. അതായത് ഓരോ പ്രപഞ്ചത്തിലും എല്ലാ പ്രപഞ്ചത്തെയും പരിപാലിക്കുന്നത് ഭഗവാനാണ്. ഓരോ ജീവാത്മാവിൻ്റെ ഹൃദയത്തിലും ഭഗവാൻ ഇരിപ്പുണ്ട്. അവർക്കായിട്ടുള്ള കർമ്മം, അവർക്കായിട്ടുള്ള സുഖങ്ങൾ, ദുഃഖങ്ങൾ, അവർക്ക് അനുഭവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഭഗവാനാണ്. അന്നേരം നമ്മൾ വിചാരിക്കും എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരുന്നത്? കാരണം അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സുഖം, ആ സുഖം ലഭിക്കാനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ പരീക്ഷയിൽ എന്തെഴുതിയോ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണ്ടേ? ഇപ്പം നല്ല രീതിയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന് ഫുൾ മാർക്സ് കിട്ടും. നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ ഉത്തരം എഴുതി കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് മാർക്സ് കിട്ടണം, സീറോ കിട്ടണം. അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തോ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കണം. അന്നേരം അതിനു വേണ്ടിയുള്ള രീതിയിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഒതുക്കുന്നതും ഭഗവാനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാം നടക്കുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഒരു ഇല പോലും അനങ്ങത്തില്ല എന്നത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ, ആ കാരണോദകശായ വിഷ്ണുവിൻ്റെയും ആ ഗർഭോദകശായ വിഷ്ണുവിൻ്റെയും ക്ഷീരോദകശായ വിഷ്ണുവിൻ്റെയും വൈഭവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യം നടക്കുന്നു, ഇത്രയും ഭഗവാന്റെ ആ ഒരു സർവവ്യാപിത്വം, ഭഗവാന്റെ ആ ഒരു അതീശ്വത്വം നമുക്ക് മനസ്സിലാകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഊഹ്, നമ്മൾ ആരുമല്ല ഭഗവാന്റെ മുമ്പിൽ എന്ന് മനസ്സിലാവും. അന്നേരം ഈ ആധ്യാത്മിക ലോകത്തിലെ ഒരു മൂലയിലാണ് ഈ മഹത്തത്വം ഇരിക്കുന്നത്. ആ എല്ലാവിധ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, ഇങ്ങനെ 23ഉം പിന്നെ ഭഗവാൻ പരമാത്മാവും കൂടെ ചേരുമ്പോൾ 24ആയി കാലം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് എന്താണ്? 24 എലിമെൻസ് ആവും. 24 കഴിഞ്ഞിട്ട് 25ാമത്തതായിട്ട് ഭഗവാനുമുണ്ട്. അങ്ങനെയാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. അന്നേരം ഈ ഒരു മൂലകങ്ങൾ, എങ്ങനെയാണോ നമ്മളൊരു ബിൽഡിംഗ് കെട്ടുന്നതിന് മുമ്പായിട്ട് ബിൽഡിങ്ങിൻ്റെ എലിമെൻറ്റ്സ്, സിമെൻറ്റ്, ഇഷ്ടിക ഒക്കെ നേരത്തെ റെഡിയാക്കി വെക്കുന്നത്, അതേപോലെ അതിന് വേണ്ടുന്ന എലിമെൻറ്റ്സ് എല്ലാം അവിടെ നിൽക്കും. പക്ഷേ ഭഗവാന്റെ നോട്ടത്തോടു കൂടിയാണ് ഇതിനെ ആക്ടിവേറ്റ് ആകുന്നത്. ഭഗവാന്റെ ഒറ്റ നോട്ടത്തിൽ ഇത് ചലിക്കാൻ തുടങ്ങുന്നു. ആ നോട്ടത്തിൽ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് ജനിക്കേണ്ട ജീവാത്മാക്കൾ ഈ ഒരു മഹത്തത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയാണ് സൃഷ്ടി തുടങ്ങുന്നത്. അതിൽ പിന്നെ എന്താവും? ഭഗവാന്റെ ഒരു ശ്വാസത്തിൽ ഈ ബ്രഹ്മാണ്ടമെല്ലാം ഭഗവാന്റെ രോമകൂപത്തിനകത്ത് പ്രവേശിക്കുകയും വീണ്ടും ഭഗവാൻ ശ്വാസം പുറത്തോട്ടെടുക്കുമ്പോൾ ഓരോ ബ്രഹ്മാണ്ടങ്ങൾ പുറത്തു വരും. ആ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും ബ്രഹ്മദേവനുണ്ട്. ആ ബ്രഹ്മദേവൻ എങ്ങനെ വരുന്നു? ആ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും, ഇപ്പോൾ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ അസംഖ്യം ഭഗവാന്റെ രോമകൂപത്തിൽ നിന്ന് വരുന്നു. ആ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും ഭഗവാൻ, ഇന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ പകുതി ജലം ഭഗവാന്റെ തന്നെ വേർപ്പായിട്ടുള്ള ആ ജലം കൊണ്ട് നിറയ്ക്കും. അതിൽ ഭഗവാൻ ശയിക്കുകയാണ് അനന്തൻ്റെ മുകളിൽ. ആ അനന്തശായിയായിട്ട് ഭഗവാൻ കിടക്കുകയാണ്. ആ ഭഗവാന്റെ പത്മത്തിൽ നിന്നാണ്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി നമ്മുടെ അമ്മയിൽ നിന്ന് എങ്ങനെയാണോ കുഞ്ഞു വരുന്നത്, അതേപോലെ തന്നെ ഭഗവാന്റെ നാഭിയിൽ നിന്ന് പത്മം ഉദ്ഭവിക്കും. ആ പത്മത്തിൽ നിന്നാണ് ആര് വരുന്നത്? ബ്രഹ്മദേവൻ വരുന്നത്. എന്നിട്ട് ഈ താമരത്തണ്ടിനകത്താണ് ഈ 14 ലോകങ്ങളും സൃഷ്ടിക്കാനുള്ള എല്ലാവിധ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് തന്നെ പറയാം. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ 15ാമത്തെ സ്കന്ധത്തിലായിരിക്കും ഇത് പഠിക്കുന്നത്. എത്ര അത്ഭുതകരമായിട്ടാണ് ബ്രഹ്മദേവൻ ഈ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് 14 ലോകങ്ങളും സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് പറയും. ബ്രഹ്മദേവൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ, ഇനി മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ നമ്മളത് പഠിക്കും. ഇപ്പോൾ ഇത് ഈ ഒരു അധ്യായത്തിൽ ചുരുക്കത്തിൽ കൃഷ്ണൻ എങ്ങനെയാണ് എല്ലാവിധ അവതാരങ്ങളുടെയും ഉദ്ഭവ സ്ഥാനം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഇന്നത്തെ അധ്യായത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് കൺക്ലൂഷൻ അതാണ്. അന്നേരം ബ്രഹ്മദേവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ താമര മാത്രം കാണാം. വേറൊന്നും കാണാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ, ഒരു സമുദ്രത്തിൽ, നമ്മൾ നടു സമുദ്രത്തിൽ ഒരു കപ്പലിൽ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ നമ്മൾ ഒരു കപ്പലിനകത്ത്, സമുദ്രത്തിനകത്ത് ഒരു നടുക്ക് തന്നെ ഒരു കപ്പലിനകത്ത് ഇരിക്കുകയെന്ന് വിചാരിക്കട്ടെ. കപ്പലിൽ വേറെ ആരുമില്ല, ആരും നമ്മളെ കാണാനുമില്ല. ഒരു നാല് സൈഡിൽ നോക്കിയാലും കരയും കാണാനില്ല. എന്നിട്ട് വലിയ തിരമാലകൾ വന്നിങ്ങനെ സമുദ്രത്തിൽ ഇങ്ങനെ പൊങ്ങി താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഏത് നിമിഷം മുങ്ങുന്ന അവസ്ഥയിൽ. എന്തായിരിക്കും നമ്മുടെ ആ ഒരു ഭീതി? അതേപോലെയാണ് ഈ പത്മം വന്നതിന് ശേഷം താഴെ ആരെയും കണ്ടില്ല, പത്മത്തെ മാത്രം കണ്ടു. സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന താമര, ആ താമരയിൽ ബ്രഹ്മദേവൻ കണ്ണു തുറന്നു നോക്കി, നാല് ദിശകളിലും നോക്കി, ഒന്നും കാണാനില്ല. ആ സമയത്താണ് ഹൃദയത്തിൽ നിന്ന് തപസ്യ ചെയ്യൂ എന്ന് പറയുന്നത്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, സാക്ഷാൽ ഭഗവാന്റെ തന്നെ പത്മത്തിൽ, ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്ന ബ്രഹ്മദേവൻ പോലും, ബ്രഹ്മദേവന്റെ അച്ഛനും അമ്മയും ഭഗവാനാണ്. പൊതുവെ ഈ പ്രപഞ്ചത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ അമ്മ മാത്രം വിചാരിച്ചാൽ പോരാ, അച്ഛനും കൂടെ വിചാരിക്കണം അല്ലേ? പക്ഷേ ഭഗവാൻ സ്വരാട്ടാണ്. ഭഗവാന് വേറൊരാളുടെ ആവശ്യം ഇല്ല സൃഷ്ടി ചെയ്യാൻ വേണ്ടി. ലക്ഷ്മി ദേവി ഉണ്ട്, പക്ഷേ ലക്ഷ്മി ദേവിയുടെ സഹായം പോലും ഇല്ലാതെ ഭഗവാൻ സ്വയം ആത്മാരാമൻ. ഭഗവാൻ സ്വയം എല്ലാം ചെയ്യാൻ പറ്റും ഭഗവാന്. മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല, അതുകൊണ്ടാണല്ലോ ഈശ്വരൻ. പക്ഷെ നമ്മളെങ്ങനെയാണ്? നമ്മളെല്ലാം ഭഗവാനിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എല്ലാവിധ ദേവീ ദേവന്മാരും ഭഗവാനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ സൃഷ്ടി മുഴുവൻ വരുന്നതേ ഭഗവാന്റെ നാവിയിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, പിന്നെന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി സൃഷ്ടിയിൽ എപ്പോഴൊക്കെ പ്രശ്നം വരുന്നോ അന്നേരമെല്ലാം ദേവന്മാരോടും, മഹാദേവൻ ഉൾപ്പെടെ എല്ലാ ദേവീ ദേവന്മാരും ഓടും ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു തരണേ. അന്നേരം ഭഗവാൻ വീണ്ടും അവതാരം എടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ മൂന്ന് വിഷ്ണു രൂപങ്ങളെയും പരമാത്മാവും തന്നെയാണ് പറയുന്നത്. കാരണോദകശായ വിഷ്ണു എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും പരമാത്മാണ് ഒരേ രൂപത്തിൽ. ഭഗവാന്റെ രൂപത്തിൽ നിന്നാണ് എല്ലാവിധ ബ്രഹ്മാണ്ടങ്ങളും വരുന്നത് നമ്മൾ പഠിച്ചു. ഇനി ഗർഭോദകശായ വിഷ്ണു ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെയും പരമാത്മാവാണ്. അതായത് നമ്മുടെ ബ്രഹ്മാണ്ടത്തിന് ഒരു ഗർഭോദകശായ വിഷ്ണു ഉണ്ട്. ഇനി ഓരോ അണുക്കളിലും, ഓരോരോ ആറ്റമിനകത്തും, ഓരോ ജീവാത്മാക്കളുടെ ഹൃദയത്തിലും ക്ഷീരോദകശായ വിഷ്ണുവായിട്ട് ഭഗവാൻ വീണ്ടും അവതരിക്കും. അതാണ് പാലാഴിക്കരയിൽ ഭഗവാൻ ക്ഷീരസാഗര ശയനായിട്ട് ഭഗവാൻ വരുന്നത്. അതിന് ഒന്ന് ആലോചിച്ചു, ഈ മൂന്ന് വിഷ്ണുവാണ് ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത്. പ്രഥമ സൃഷ്ടിയിൽ രണ്ടാമത് ബ്രഹ്മദേവൻ അതിനെ സൃഷ്ടിക്കുന്നു. അതിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരുന്നു, പരിപാലനം നടക്കുന്നു. സംഹാരത്തിൻ്റെ സമയമാകുമ്പോൾ എന്താവും? മഹാദേവനിലൂടെ സംഹാരവും നടക്കും. പൊതുവെ സൃഷ്ടി ചെയ്യാൻ അധികം ബുദ്ധിമുട്ടില്ല, സംഹരിക്കാനും അധികം ബുദ്ധിമുട്ടില്ല, പരിപാലനമാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത്. ആ പരിപാലനം നടക്കണമെങ്കിൽ ഭഗവാന്റേതായിട്ടുള്ള സാന്നിധ്യം, സാമീപ്യം, ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. അതുകൊണ്ടാണ് ഭഗവാൻ മൂന്ന് വിഷ്ണു രൂപങ്ങളായിട്ട് നിൽക്കുന്നത്. അന്നേരം സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വിഷ്ണുവാണ്. അന്നേരം അതുകൊണ്ടാണ് പറയുന്നത്, സൃഷ്ടിയായാലും സ്ഥിതിയായാലും സംഹാരമായാലും യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണത് ചെയ്യുന്നത്. എന്തുകൊണ്ട്? സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹമുണ്ട്, സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹമുണ്ട്, സൃഷ്ടി തീർന്നതിന് ശേഷം എല്ലാം അദ്ദേഹത്തിൻ്റെ അകത്തോട്ടാണ് പോകുന്നത്. ഇതുതന്നെയാണ് മാർക്കണ്ഡേയ ഋഷിയും കാണാൻ ആഗ്രഹിച്ചത്. നരനാരായണ ഋഷി എടുത്ത് ചോദിച്ചു, ഭഗവാനെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ചലിക്കുന്നത്, മായ എന്താണെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞു. അന്നേരം നാരായണ ഋഷി ഒന്ന് ചിരിച്ചു, അധികം താമസിക്കാതെ തന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ആശ്രമത്തിൽ അദ്ദേഹം ധ്യാന നിമഗ്നനായിട്ടിരിക്കുമ്പോൾ മുഴുവൻ പ്രളയജലം കൊണ്ട് നിറഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇത് മുന്നോട്ടുള്ള സ്കന്ധങ്ങളിൽ, അവസാന സ്കന്ധങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അന്നേരത്തേക്ക് പ്രപഞ്ചം മുഴുവൻ ആ ജലത്തിൽ നിറഞ്ഞു, കര ഏതാണെന്ന് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ നീന്തി മുകളിലോട്ട് വരാനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊങ്ങി വരികയാണ്. അവസാനം ദൂരെ നോക്കിയപ്പോഴത്തേക്ക് ഒരു വടവൃക്ഷത്തിൻ്റെ ഇലയിൽ ബാലം മുകുന്ദം ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കിടക്കുന്നു. ഭഗവാൻ തള്ളവിരൽ, കാലിലെ തള്ളവിരൽ ഇങ്ങനെ ഉരുജിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഭക്തരെപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ തൃപ്പാദത്തിൽ ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും, ഭഗവാന്റെ തൃപ്പാദം ഒന്ന് തൊടണമെന്ന്. അന്നേരം ഭഗവാൻ നോക്കുവാണ് ഈ പാദത്തിൽ എന്താണ് ഇരിക്കുന്നത്, ഇങ്ങനെ ഉറിഞ്ഞു നോക്കുകയാണ്. അന്നേരം ഇത് കണ്ടിട്ട് വളരെ അതിശയം തോന്നി മാർക്കണ്ഡേയ ഋഷിക്ക്. വളരെ അടുത്തോട്ട് പോകും തോറും ഭഗവാൻ ഒന്ന് ശ്വാസമെടുത്തപ്പോഴത്തേക്ക് ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു മാർക്കണ്ഡേയ ഋഷി. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ മുഴുവൻ പ്രപഞ്ചവും ഭഗവാന്റെ അകത്തിരിക്കുകയാണ്, എല്ലാവരും ഉറങ്ങുകയാണ്. നമ്മളെങ്ങനെയാണോ രാവിലെ ഉണർന്നതിന് ശേഷം രാത്രി ഉറങ്ങുന്നത്, അതേപോലെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് പ്രളയം വീണ്ടും വരും. പല പല പ്രളയങ്ങളുണ്ട്, അതിൽ ഒരു പ്രളയം ഇങ്ങനെയാണ്. ബ്രഹ്മദേവൻ്റെ ഓരോ ദിവസം കഴിയുന്തോറും എന്താവും, പ്രളയം വരും. എല്ലാം ഭഗവാന്റെ ഉള്ളിൽ കിടന്നുറങ്ങും. ഭഗവാൻ എല്ലാം ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കും. അതിനുശേഷം സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും എല്ലാവരും പുറത്തു വരും, വീണ്ടും സൃഷ്ടി തുടങ്ങും. ഇത്രയേ ഉള്ളൂ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ പരാതി പരിഭവമൊക്കെ പറയുമ്പോഴും ഭഗവാൻ ഇതൊക്കെ നിസ്സാരമാണ്. കാരണം എന്താണ്, നമ്മൾ 1 സെന്റ് 2 സെന്റ് ഏക്കറുകളെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ബ്രഹ്മാണ്ടങ്ങൾ വെച്ച് കളിക്കുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹത്തിനോട് നമ്മൾ നമ്മുടെ ചെറിയ പരാതി പരിഭവമൊക്കെ പറയുമ്പോൾ ഭഗവാന് എന്ത് തോന്നും, ചിരിക്കുകയല്ലാതെ എന്തും തോന്നും. അതുകൊണ്ടാണ് കൃഷ്ണൻ എപ്പോഴും ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നം ഒരു പ്രശ്നമല്ല, ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ എങ്ങനെ നമുക്ക് വേണ്ടി രക്ഷപ്പെടുത്താം എന്നതാണ് ഭഗവാന്റെ ചിന്ത. അന്നേരം ഭഗവാന്റെ ചിന്ത മനസ്സിലാക്കൂ, ഭഗവാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കൂ, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു പ്രശ്നം ഒരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. അതാണ് ഇന്നത്തെ ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്നേരം ഇനി നാളെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 3-ാമത്തെ ശ്ലോകം നമുക്ക് ചർച്ച ചെയ്യാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കീ ജയ്, ശ്രീ പ്രഭുപാദ് കീ ജയ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.